الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهماني رايا مؤمنين علي أشهد أن محمدا رسول الله എന്ന കലിമത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ചില ഖുത്ബകളിലായി കേൾക്കുകയും പഠിക്കുകയും ചെയ്തത്. നാല് കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ നാലാമത്തെ കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. നാലാമത്തെ അർത്ഥം, അതിലേറ്റവും പ്രാധാന്യമുള്ള അർത്ഥമാണത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ കാര്യങ്ങൾ കൊണ്ടല്ലാതെ, ആ രൂപത്തിലല്ലാതെ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കപ്പെടാൻ പാടില്ല. അല്ലാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചവരാണ് നിങ്ങളെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിലല്ലാതെ അല്ലാഹുവിന് നിങ്ങൾ ഇബാദത്ത് എടുക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്, വളരെ പ്രാധാന്യമുള്ള ഒരു അസ്ലാണിത്, ഒരു അടിസ്ഥാനമായ ഒരു കാര്യമാണിത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അഅ്മാലുൽ ഇബാദ് തൻഖസിമു ഇലാ ഇബാദാതിൻ വആദാത്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ട് വിഭാഗങ്ങളായി നമുക്ക് തിരിക്കാൻ സാധിക്കും. രണ്ട് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഏതൊരു മനുഷ്യനാണെങ്കിലും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇബാദത്തുകൾ, നമസ്കാരം പോലെ, സൗമു പോലെ, നോമ്പു പോലെ, ഹജ്ജ് പോലെ, സകാത്ത് പോലെ, സദഖകൾ പോലെയുള്ള ഇബാദത്തുകൾ. രണ്ടാമത്തെ കാര്യം, വഇലാ ആദാതിൻ യൻതഫിഊന ബിഹാ ഫീ ദുനിയാഹും വമഅയിശിഹിം. രണ്ടാമത്തേത് ആദത്തുകളാണ്. ഒരു വ്യക്തി ഇബാദത്ത് എന്ന രൂപത്തിലല്ലാതെ ചെയ്യുന്ന ഭൗതികമായ കാര്യങ്ങൾ, സാധാരണ അവന്റെ ജീവിതത്തിൽ നടക്കുന്ന കൊടുക്കൽ വാങ്ങലുകൾ, ഭക്ഷണം കഴിക്കൽ, ഇത്തരം കാര്യങ്ങളെല്ലാം ശീലങ്ങളാണ്, ആദാത്തുകളാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഫൽ അസ്ലു ഫിൽ ഇബാദാത്ത്, ഇബാദത്തുകളിലുള്ള അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാ യുശ്റഅ ഫീഹാ ഇല്ലാ മാ ശറഅഹുല്ലാഹ്, ഇബാദത്തുകളിലെ അടിസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊന്ന് നിയമമാക്കിയോ അത് മാത്രം ചെയ്യലാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ ഹുർമ, ഇബാദത്തുകളുടെ കാര്യത്തിലുള്ള അടിസ്ഥാനം എല്ലാ ഇബാദത്തും ഹറാമാണ് എന്നതാണ്. ഒരു ഇബാദത്തും ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമില്ല. ഇല്ലാ മാ ശറഅഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയതല്ലാത്ത, അല്ലാഹു നിയമമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യവും ഇബാദത്തായി ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമില്ല, അത് ഹറാമാണ്. ഉദാഹരണത്തിന്, സുബ്ഹയുടെ സമയത്ത് ഫജറിന്റെ സന്ദർഭത്തിൽ രണ്ട് റക്അത്ത് നമസ്കരിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിരിക്കുന്നു. ഒരാൾ വിചാരിക്കുകയാണ്, മൂന്നാമതൊരു റക്അത്ത് കൂടി ഞാൻ അതിലേക്ക് കൂട്ടിച്ചേർക്കട്ടെ. ഇസ്ലാമിന് എതിരായ മറ്റൊരു കാര്യവും പ്രകടമായി അയാൾ ചെയ്യുന്നില്ല. അയാൾ പറയുന്നു, മൂന്നാമത്തെ റക്അത്തിൽ ഞാൻ ചൊല്ലുന്നത് ആദ്യത്തെ റക്അത്തുകളിൽ ചൊല്ലിയ അതേ പ്രാർത്ഥനകളാണ്, അതേ രൂപങ്ങളാണ്. അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യവും പ്രകടമായി ഞാൻ ചെയ്യുന്നില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മുടെ മറുപടി എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹയുടെ സന്ദർഭത്തിൽ, ഫജറിന്റെ സന്ദർഭത്തിൽ അനുവദനീയമാക്കിയത് രണ്ട് റക്അത്താണ്. അതിൽ വർദ്ധിപ്പിക്കൽ, ഇബാദത്തുകളിൽ എന്തെങ്കിലും രൂപത്തിൽ ഒരു കാര്യം വർദ്ധിപ്പിക്കൽ അത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല. അത് അയാളുടെ അടുക്കൽ നിന്ന് പുണ്യമായിട്ടല്ല സ്വീകരിക്കുക, മറിച്ച് ശിക്ഷ ലഭിക്കാവുന്ന തിന്മയായിട്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ അത് പരിഗണിക്കപ്പെടുക. ഇതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകും. ഇതുപോലെ തന്നെയാണ് എല്ലാ ഇബാദത്തുകളുടെയും കാര്യം. ഇബാദത്തായി നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുന്നുവോ അവയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമാക്കിയിരിക്കണമെന്നത് നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം തന്നെ പറയട്ടെ, وَإِلَّا دَخَلَّا فِي قَوْلِهِ تَعَالَى, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആളുകളിൽ നമ്മൾ ഉൾപ്പെടും, أَمْ لَهُمْ شُرَكَاءُ شَرَعُوا لَهُمْ مِنَ الدِّينِ مَا لَمْ يَأْذَنْ بِهِ اللَّهِ أَمْ لَهُمْ شُرَكَاءُ, അവർക്ക് അല്ലാഹുവിന് പുറമെ വല്ല പങ്കുകാരുമുണ്ടോ? ഷറഊ ലഹും മിനദ്ദീൻ, ദീനിൽ വല്ല കാര്യങ്ങളും നിശ്ചയിച്ചു കൊടുക്കാൻ, ദീനിൽ വല്ല കാര്യങ്ങളും നിയമമാക്കാൻ അല്ലാഹുവിന് പുറമെ അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ? മാ ലം യഅദൻ ബിഹില്ലാ, അല്ലാഹു അനുവദിക്കാത്ത കാര്യങ്ങൾ നിശ്ചയിച്ചു നൽകാൻ അവർക്ക് അല്ലാഹുവിന് പുറമെ വല്ല പങ്കുകാരുമുണ്ടോ? അതുകൊണ്ട് സഹോദര, നീ ഇത് നിന്റെ മനസ്സിൽ കൊത്തിവെക്കുക. അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ ഹുർമ, ഒരു ഇബാദത്തും ചെയ്യാൻ നിനക്ക് അനുവാദമില്ല, എല്ലാ ഇബാദത്തുകളും ഹറാമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതൊഴികെ. ഇതാണ് ദീനിന്റെ കാര്യത്തിലുള്ള അടിസ്ഥാനം. ഒരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ പുതിയ പുതിയ ഇബാദത്തുകൾ ഉണ്ടാക്കാൻ അനുവാദമില്ല. ഉദാഹരണത്തിന്, ഒരാൾ എല്ലാ ഫർദു നമസ്കാരങ്ങൾക്ക് ശേഷവും സലാത്തുകൾക്ക് ശേഷവും അയാൾ 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന് പകരം അയാൾ പറയുകയാണ്, 10 ഞാൻ അതിലേക്ക് വർദ്ധിപ്പിക്കുകയാണ്, 43 ആക്കുകയാണ്, ഞാൻ മോശമായി ഒരു കാര്യവും പറയുന്നില്ല, സുബ്ഹാനല്ലാഹ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾ സ്ഥിരമാക്കി കഴിഞ്ഞാൽ, ഒരു പ്രത്യേക രീതിയാക്കി അയാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അത് അയാൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷ കിട്ടുന്ന തിന്മയാണ്. അതുകൊണ്ട് ഇബാദത്തുകളിലുള്ള അടിസ്ഥാനം അള്ളാഹു റസൂലും എന്തൊന്ന് പറഞ്ഞുവോ അവിടെ അവസാനിപ്പിക്കലാണ്. അതിനപ്പുറത്തേക്ക് പുതിയ ഒരു കാര്യം കൊണ്ടുവരാൻ ഒരാൾക്കും അനുവാദമില്ല. എല്ലാ ഇബാദത്തുകളും ഹറാമാണ് എന്നതാണ് ഇതിനുള്ള നമ്മുടെ തെളിവ്. എന്നാൽ ദുന്യവിയായ കാര്യങ്ങളിലോ വൽ അസ്ലു ഫിൽ ആദാതി അൽ ഇബാഹ, ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുവദനീയമാണ്, അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഇല്ലാ മാ ഹറമഹുല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയതൊഴികെ മറ്റൊരു കാര്യവും അതിൽ നിന്ന് ഹറാമാക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർണം ഈ ഭൂമിയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ശരി, സ്വർണം നമുക്ക് ഉപയോഗിക്കാം, നമുക്കത് വസ്ത്രമായി നമുക്ക് അലങ്കാരമായി ധരിക്കാം, പക്ഷെ അത് ആണുങ്ങൾക്ക് പാടില്ല. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആണുങ്ങൾക്ക് ഹറാമാക്കി. ആണുങ്ങൾക്ക് ഹറാമാക്കി എന്നതുകൊണ്ട് മാത്രമാണ് ദുനിയാവിലെ ആ കാര്യം ഹറാമാകുന്നത്. ഇങ്ങനെ ദുനിയാവിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കുന്നതുവരെ അതെല്ലാം നമുക്ക് അനുവദനീയമാണ്. ഇതിനുള്ള തെളിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, أرأيتم ما أنزل الله لكم من رزق فجعلتم منه حراما وحلالا. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ള റിസ്കുകളിൽ നിങ്ങൾ ചിലതിനെ ഹറാമാക്കുകയും ചിലതിനെ ഹലാലാക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അത് പാടില്ലാത്ത കാര്യമാണ്. ശരീഅത്തിൽ ആദ്യത്തെ അടിസ്ഥാനമാണ് നമുക്കിന്ന് വിശദീകരിക്കാനുള്ളത്. ഇബാദത്തുകളുടെ കാര്യത്തിൽ ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യങ്ങളല്ലാതെ ഒരു ഇബാദത്തും നമുക്ക് ചെയ്യാൻ അനുവാദമില്ല. ഇത് നമ്മൾ വളരെ അടിസ്ഥാനമായി പഠിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കടത്തിക്കൂട്ടിക്കഴിഞ്ഞാൽ അതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയുക. ബിദ്അത്ത് എന്ന് പറയുന്നത് അല്ലാഹു ദീനിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിന്റെ കാര്യങ്ങളിൽ പുതുതായി ഉണ്ടാക്കുന്നതിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൻ അഹ്ദസ ഫി അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ, മൻ അഹ്ദസ ഫി അംറിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ, നമ്മുടെ ഈ ദീനിന്റെ വിഷയത്തിൽ ആരെങ്കിലും പുതിയ വല്ലതും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വൻ പാപങ്ങളെക്കാൾ വലിയ തിന്മയാണ് ബിദ്അത്തുകൾ. കബായറുകളെക്കാൾ, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മോഷ്ടിക്കുന്നതിനേക്കാൾ, ഒരാൾ ദീനിൽ അനുവദനീയമല്ലാത്ത എന്തെങ്കിലും ഹറാമുകൾ ചെയ്യുന്നതിനേക്കാൾ ഗൌരവമുള്ളതാണ് ബിദ്അത്തുകൾ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത്, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, ഹറാമുകളെക്കാൾ, മഅസിയത്തുകളെക്കാൾ, തിന്മകളെക്കാൾ ഇബ്ലീസിന് കൂടുതൽ ഇഷ്ടം ബിദ്അത്തുകളാണ്. ലിഅന്ന സാഹിബൽ ബിദ്അ ലാ യതൂബു മിൻഹാ, കാരണം ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യാൻ സാധ്യതയില്ല. വഅമ്മാ സാഹിബുൽ മഅസിയ യതൂബു മിൻഹാ, എന്നാൽ ഹറാമുകൾ ജീവിതത്തിൽ ചെയ്യുന്നവൻ അവൻ ചിലപ്പോൾ തൗബ ചെയ്തേക്കാം. ഇത് വളരെ ഗൌരവമുള്ള കാര്യമാണ്. നിങ്ങൾ ഹറാമുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കില്ല, വ്യഭിചരിക്കുകയോ കണ്ടുപിടിക്കുകയോ ചെയ്യുന്ന ഒരാളോട് നിങ്ങൾ പോയി ഉപദേശിച്ചു നോക്കൂ, സഹോദര എന്തിനാണ് നീ കള്ളു കുടിക്കുന്നത്, എന്തിനാണ് നീ വ്യഭിചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൻ പറയും എനിക്ക് കുറ്റബോധമുണ്ട്, ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹു എനിക്ക് പുറത്തു നൽകാൻ എന്നാണ് അവൻ പറയുക. അവൻ അവന്റെ കുറ്റം സമ്മതിക്കും. എന്നാൽ നിങ്ങളൊരു ബിദ്അത്തുകാരൻ ഉപദേശിച്ചു കഴിഞ്ഞാൽ അവൻ പറയും അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ എന്നായിരിക്കും അവന്റെ പ്രാർത്ഥന. അവനൊരിക്കലും തന്റെ ബിദ്അത്ത് അംഗീകരിക്കുകയില്ല, അവനൊരിക്കലും താൻ ചെയ്യുന്ന പ്രവൃത്തി ഒരു തെറ്റാണെന്ന ചിന്താഗതിയേയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ ഹജബ തൗബത عن كل صاحب بدعه حتى يدع بدعته. الله سبحانه وتعالى ബിദ്അത്തുകാരന്റെ തൗബ അതവൻ തടഞ്ഞു വച്ചിരിക്കുന്നു, അതിലവൻ മറയിട്ടിരിക്കുന്നു. അല്ലാഹു ബിദ്അത്തുകാരന്റെ തൗബ സ്വീകരിക്കുകയില്ല. حتى يدع بدعته അവൻ അവന്റെ ബിദ്അത്തിനെ ഒഴിവാക്കുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തിന്മകൾ പുറത്തു കൊടുക്കുകയില്ല. നോക്കൂ, ഇതിന്റെ ഗൗരവം എന്തുമാത്രം വലുതാണ്. കാരണം സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം, യബല്ലാഹു ലിസാഹിബി ബിദഅത്തിൻ ബിതൗബ, ബിദഅത്തുകാരന് തൗബ നൽകുക എന്നതിൽ നിന്ന് അല്ലാഹു വിസമ്മതം കാണിച്ചിരിക്കുന്നു. അവനവന് ബിദഅത്തുകാരന് തൗബ നൽകുകയില്ല. കാരണം വമൻ തഖല സാഹിബു ബിദഅത്തിൻ ഇല്ലാ ഇലാ ശർരിൻ മിൻഹാ, ബിദഅത്തുകാരൻ ഒരിക്കലും താൻ ഇപ്പോൾ നിലകൊള്ളുന്ന അവസ്ഥയേക്കാൾ മോശമായ അവസ്ഥയിലേക്കല്ലാതെ പോവുകയില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ്. മഅസിയത്തുകൾ തിന്മകൾ ചെയ്യുന്നവൻ അവൻ ചിലപ്പോൾ തൗബ ചെയ്തേക്കാം, പക്ഷേ നീ ബിദ്അത്തുകളിലാണോ ഉള്ളത്, എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം സലഫുകളിൽ ചിലർ പറഞ്ഞു, ലിഅന്ന സാഹിബൽ ബിദ്അ ലാ യദ്ഹബു ഇല്ലാ ഇലാ ശർരിൻ മിൻഹാ, താനിപ്പോൾ നിലകൊള്ളുന്ന അവസ്ഥയേക്കാൾ മോശമായ അവസ്ഥയിലേക്കല്ലാതെ ബിദ്അത്തുകാരൻ ഒരിക്കലും ചരിക്കുകയില്ല എന്ന് സലഫുകളിൽ ചിലർ പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദര, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നാശത്തിന് ഏറ്റവും അധികം കാരണമായ കാര്യം ബിദ്അത്തുകളാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, മൻ മഷാ ഇലാ സാഹിബി ബിദ്അ ഫഖദ് മഷാ ഇലാ ഹദ്മിൽ ഇസ്ലാം, ആരെങ്കിലും ഒരു ബിദ്അത്തുകാരന്റെ അടുക്കലേക്ക് നടന്നുപോയി കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ നാശത്തിലേക്കാണ് നടന്നുപോയിട്ടുള്ളത്, ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിലേക്കാണ് അവന്റെ ആ നടത്തമുണ്ടായിട്ടുള്ളത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അനേകം പരാമർശങ്ങൾ ബിദ്അത്തിനെ എതിർക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. നോക്കൂ, നിങ്ങൾ എല്ലാ ജുമാകളിലും എല്ലാ ഖുത്ബകളിലും സ്വഹാബികൾ റസൂലുള്ളയെ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും പിൻപറ്റുന്ന സ്വഹാബികളോട് റസൂലുള്ള താക്കീത് ചെയ്യുന്നു, ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ളത് പുതിയ കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസതിൻ ബിദ്അ, എല്ലാ മുഹ്ദസത്തുകളും എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്തുകളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വടികേടുകളാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വടികേടുകളും നരകത്തിലേക്കാണ്. എല്ലാ ഖുത്ബകളിൽ നിന്നും റസൂലുള്ള താക്കീത് ചെയ്യുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിന്റെ ഗൗരവം എന്തായിരിക്കും? മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, يوم تبيض وجوه وتسود وجوه فأما الذين اسودت وجوههم أكفرتم بعد إيمانكم. الله سبحانه وتعالى പറയുന്നു, يوم تبيض وجوه, ഒരു വിഭാഗം ആളുകളുടെ മുഖമന്ന് പ്രകാശപൂരിതമാകും, അവരുടെ മുഖമന്ന് പ്രകാശത്താൽ തിളങ്ങുന്നതായിരിക്കും. وتسود وجوه, ഒരു വിഭാഗം ആളുകളുടെ മുഖമന്ന് കറുത്തിരുളും. فَأَمَّا الَّذِينَ اسْوَدَّتْ وُجُوهُهُمْ أَكَفَرْتُمْ بَعْدَ إِيمَانِكُمْ, മുഖം കറുത്തവരോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാനിന് ശേഷം കാഫിറുകളായി പോയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു യൗമ തബ്യള്ളു വുജൂഹ് അഹ്ലി സുന്നത്തി വൽ ജമാഅ അന്നേ ദിവസം പ്രകാശപൂരിതമാകുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖമായിരിക്കും സുന്നത്തിന്റെയും ഇജ്മാഇന്റെയും ആളുകളുടെ മുഖമായിരിക്കും അന്ന് പ്രകാശപൂരിതമാകുക ബിദ്അത്തിന്റെയും കക്ഷിത്വത്തിന്റെയും ഭിന്നിപ്പിന്റെയും ആളുകളുടെ മുഖമായിരിക്കും അന്ന് കറുത്തിരളുക എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നത് കാണാം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു മാ ആയതു ഫീ കിതാബില്ലാ അഷദ് അലാ അഹ്ലിൽ ബിദ്അ വൽ അഹ്വാഇ മിൻ ഹാദി ഈ ആയത്തുകളെക്കാൾ ബിദ്അത്തുകാർക്ക് പ്രയാസമുണ്ടാക്കുന്ന ബിദ്അത്തുകാരെ താക്കീത് ചെയ്യുന്ന മറ്റൊരായത്തും അല്ലാഹുവിന്റെ കിതാബിലില്ല എന്ന് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദര, ബിദ്അത്തുകളുമായി നിന്റെ ജീവിതം നീ കൂട്ടിക്കെട്ടുന്നുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് പല ലോകത്ത് കരിവാരി തേക്കുകയാണ് നീ ചെയ്യുന്നത് എന്ന കാര്യം നീ മനസ്സിലാക്കുക. ബിദ്അത്തുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ മുഖത്തിന്റെ പ്രകാശം നീ കെടുത്തുകയാണ് എന്ന കാര്യം നീ മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയും അനേകം ആയത്തുകൾ ബിദ്അത്തിന്റെ താക്കീതുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ടതായി കാണാം. എല്ലാം ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ സമയം നമുക്ക് അനുവദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസീയത്തുകളിൽ റസൂലുള്ള പറഞ്ഞതായി കാണാം, ഫഇന്നഹു മൻ യഅഷ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കതീറ എനിക്കു ശേഷം ജീവിക്കുന്നവർ അവർ ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽമഹ്ദിയീൻ അങ്ങനെ നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടാൽ എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, ഖുലഫായിർ റാഷിദുകളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വഇയാകും വമുഹ്ദസാതിൽ ഉമൂർ പുതിയ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. ഫകുല്ല മുഹ്ദസതിൻ ബിദ്അ എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്തുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കാനിരിക്കുന്ന രോഗം എന്താണെന്ന് റസൂലുള്ള ഈ ഹദീസിലൂടെ അറിയിച്ചു. എന്താണ് മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കാനിരിക്കുന്ന രോഗം? ഫഇന്നഹു മൻ യഅഷ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കതീറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്നതാണ് ഈ ഉമ്മത്തിനെ ബാധിക്കാനിരിക്കുന്ന രോഗമെന്ന് റസൂലുള്ള അറിയിക്കുകയാണ്. ശരി, രോഗത്തിനുള്ള മരുന്ന് എന്താണ്? وعليكم بسنتي وسنه الخلفاء الراشدين എന്റെയും ഖുലഫാഉ റാഷിദികളുടെയും സുന്നത്തിനെ നിങ്ങൾ സ്വീകരിക്കുന്നു, ആ രോഗം നിങ്ങളിൽ നിന്നില്ലാതെയാകും. ശരി, ഏതൊരു രോഗത്തിനും കാരണമാകുന്ന വൈറസുകൾ ഉണ്ടാകും, ഏതൊരു രോഗത്തിനും കാരണമാകുന്ന ബാക്ടീരിയകൾ ഉണ്ടാകും. എന്താണവ? എന്താണ് അതിൽ നിന്നുള്ള പ്രതിരോധം? ഇയ്യാകു വഇയ്യാകു മുഹ്ദസാതിൽ ഉമൂർ പുതിയ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. പുതിയ കാര്യങ്ങൾ ഉണ്ടായോ ഇഖ്തിലാഫ് എന്ന രോഗം മുസ്ലിം ഉമ്മത്തിനെ പിടികൂടും. ബിദ്അത്തുകൾ ഉണ്ടായോ മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കും. ബിദ്അത്തിനോടൊപ്പം എപ്പോഴും ഭിന്നിപ്പുണ്ടായിരിക്കും, സുന്നത്തിനോടൊപ്പം എപ്പോഴും ഐക്യമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് വതസ്വദ്ദു വുജൂഹ് അഹ്ലിൽ ബിദ്അത്തി വൽ ഫുർഖ ബിദ്അത്തിന്റെയും കക്ഷിത്വത്തിന്റെയും ആളുകൾ അവരുടെ മുഖമാണെന്ന് കറുത്തിരളുക. നോക്കൂ, നിങ്ങൾ ഇബ്നു അബ്ബാസ് ബിദ്അത്തിനെയും കക്ഷിത്വത്തെയും ഒരുമിച്ച് പറയുന്നു, ബിദ്അത്തിനെയും ഭിന്നിപ്പിനെയും അദ്ദേഹം ഒരുമിച്ച് പറയുന്നു. ബിദ്അത്ത് എവിടെയുണ്ടോ അവിടെ കക്ഷിത്വമുണ്ടായിരിക്കും, സുന്നത്ത് എവിടെയുണ്ടോ അവിടെ ഐക്യമുണ്ടായിരിക്കും. ഇക്കാര്യം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, സയകൂനു മിൻ ബഅദി ഉമറാഉ യുഅഖിറൂന അസ്സലാത അൻ മവാഖീതിഹാ ഫയുഹ്ദിസൂന അൽബിദ്അ എനിക്ക് ശേഷം ചില ഭരണാധികാരികൾ വരും, അവർ നമസ്കാരം പിന്തിക്കും, ബിദ്അത്തുകൾ ദീനിൽ കടത്തി കൂട്ടും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, كيف اصنع اذا ادركتهم اللهവിന്റെ റസൂലേ അവരെ ഞാൻ കണ്ടുമുട്ടിയാൽ എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തു ചെയ്യണമെന്നാണോ നീ എന്നോട് ചോദിക്കുന്നത്? അല്ലാഹുവിനെ ധിക്കരിച്ചവന് അനുസരണമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇങ്ങനെ അനേകം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബിദ്അത്തുകൾ, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ ഉമ്മത്തിനെ നശിപ്പിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഉപദ്രവകാരി ബിദ്അത്തുകളാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക. വല്ലാഹുൽ മുവഫിഖ്. الحمد لله والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبعه بإحسان إلى يوم الدين. أما بعد، عبد الله بن عمر رضي الله عنهما أديهم مكيل كعبير يدك الكورة طواف نرتك ونريكم بول ബസ്രയിൽ നിന്നുള്ള രണ്ടാളുകൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബസ്രയിൽ ചില ആളുകൾ ഉടലെടുത്തിരിക്കുന്നു, യഖ്റഊനൽ ഖുർആൻ, അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. വയതഖഫറൂന അൽ ഇൽമ, ധാരാളമായി ഇൽമു പഠിക്കുന്നവരാണ്. അങ്ങനെ അവരുടെ അനേകം ശ്രേഷ്ഠതകൾ, അവരനേകം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഈ രണ്ടാളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു. വഅന്നഹും യസ്ഉമൂന അല്ലാ ഖദർ, ഖദറിലുള്ള വിശ്വാസം എന്ന കാര്യം ഇസ്ലാമിലില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ഖദറിനെ നിഷേധിക്കുന്നവരാണ്. ഇസ്ലാമിൽ കടന്നുകൂടിയ ബിദഅത്തുകളിൽ ആദ്യത്തെ രണ്ട് ബിദഅത്തുകളാണ് ഒന്ന് ഖവാരിജിന്റെ ബിദഅത്തും, രണ്ട് ഖദറിനെ നിഷേധിക്കുന്ന ബിദഅത്തും. സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഫഇദാ ലഖീത ഉലൈക, നീ അവരെ കണ്ടുമുട്ടിയാൽ, ഫഅഖ്ബിർഹും, നീ അവരെ അറിയിക്കുക, അന്നി ബറീഉം മിൻഹും, ഞാനും അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നീ അവരോട് അറിയിക്കുക. വഅന്നഹും ബുറാഉ മിന്നി, അവരും ഞാനുമായി ഒരു ബന്ധവുമില്ല എന്ന കാര്യവും അവരോട് അറിയിക്കുക. അവരെന്നിൽ നിന്നും ഒഴിവാണ്, ഞാൻ അവരിൽ നിന്നും ഒഴിവാണ്. വല്ലദി യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ ലൗ അന്ന ലി അഹദിഹിം മിസ്ല ഉഹദിൻ ദഹബ فَأَنْفَقَهُ مَا قَبِلَ اللَّهُ مِنْ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നു, അള്ളാഹു സത്യം, അവരിൽ ഒരാൾക്ക് ഉഹദ് മലയോളം സ്വർണമുണ്ടാകുകയും അത് മുഴുവൻ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാലും, മാ ഖബിലഹു മിൻഹു, അള്ളാഹു ഒരിക്കലും അത് അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അവർ ഖദറിൽ വിശ്വസിക്കുന്നത് പോലെ. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാളുടെ ജീവിതത്തിൽ ബിദഅത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ മറ്റ് അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നതിന് ഈ ഹദീസ് തെളിവാണ്. ബിദഅത്തുകൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ അമാലുകൾ, പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. മറ്റ് ചില ഹദീസുകളും ഇതിന് തെളിവായി അവർ പറഞ്ഞു. ഉദാഹരണത്തിന് ഖവാരിജുകളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ ഉടലെടുക്കും, യഖ്റുജു ഫീ ഹാദിഹിൽ ഉമ്മ ഖൗമുൻ യഹ്ഖിറൂന സ്വലാതകും മഅ സ്വലാതിഹിം, ഒരു വിഭാഗം ആളുകൾ അവർ ഈ ഉമ്മത്തിൽ ഉടലെടുക്കും, നിങ്ങളുടെ നമസ്കാരം അവരുടെ നമസ്കാരവുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമസ്കാരം വളരെ നിസ്സാരമായി തോന്നും. യഖ്റഊന അൽഖുർആന വലാ യുജാവിസു തറാഖീഹിം, അവർ ഖുർആൻ പാരായണം ചെയ്യും, അതവരുടെ തൊണ്ടക്കുടിയിൽ നിന്ന് താഴോട്ടിറങ്ങുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ, ദീനിൽ നിന്ന് അവർ തെറിച്ചു പോകും. വെള്ളിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ അത്രമാത്രം വേഗതയിൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകും. ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോഴും ചില പണ്ഡിതന്മാർ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തനങ്ങളിൽ ബിദഅത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമലുകൾ സ്വീകരിക്കുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. സലഫുകൾ പറഞ്ഞ ചില അസറുകൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. ഹുദൈഫത്തു ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ മഅശറൽ ഖുർആ, ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, ഇസ്തഖീമു, നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊള്ളുക. ഫഖദ് സബഖ്തും സബഖൻ ബഈദ, ഖുർആനിന്റെ പാരായണം അധികരിക്കുന്നതിലൂടെ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ അധികം മുന്നോട്ട് പോയിട്ടുണ്ട്. വലഇൻ അഖദ്തും യമീനൻ വശിമാല ലഖദ് ദലൽതും ദലാലൻ ബഈദ. നിങ്ങൾ അനേകമായി ഖുർആൻ ഓതി മറ്റാളുകളെക്കാൾ അനേകം നിങ്ങൾ മുന്നിലെത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നെങ്ങാനും വഴിതെറ്റി ബിദഅത്തുകളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ലഖദ് ദലൽതും ദലാലൻ ബഈദ, വളരെ വഴിദൂരം അകലേക്ക് നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ബിദഅത്തുകളിൽ നിന്ന് എത്രമാത്രം നിങ്ങൾക്ക് അകലം സ്വീകരിക്കാൻ സാധിക്കുമോ അതിനുമാത്രം നിങ്ങൾ അകലം സ്വീകരിക്കുക. അതെത്ര മനോഹരമായി തോന്നിയാലും, ബിദഅത്തുകൾ എത്ര രസമുള്ളതായി തോന്നിയാലും അതിൽ നിന്ന് നിങ്ങൾ അകലം സ്വീകരിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇത്തബിഉ ആസാറന فقد كفيتم ولا تبتدعوا اتبعوا آثارنا. നിങ്ങൾ ഞങ്ങളുടെ കാൽപ്പാടുകൾ അതിനെ പിൻപറ്റുക. فقد كفيتم, മതത്തിന്റെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടതെന്തൊക്കെയുണ്ടോ അതിലെല്ലാം ഇസ്ലാമിൽ ഗിനയുണ്ട്, ഇസ്ലാമിൽ ധന്യതയുണ്ട്, അതിൽ തന്നെയുണ്ട്. ولا تبتدعوا, ഒരു കാര്യവും നിങ്ങൾ പുതുതായി ഉണ്ടാക്കാൻ പാടില്ല. ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യമുണ്ടോ? സഹാബികളിൽ ചിലർ പറഞ്ഞതുപോലെ ഫഅലൈകും ബിൽ അംറിൽ അതീഖ്, പഴയ കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുക, പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല. പഴയ കാര്യങ്ങൾ ഫഅലൈകും ബിൽ അംറിൽ അതീഖ്, പഴയ കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുക, പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഇത് ഷഹാദത്ത് കലിമയുടെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് എന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, അൽ ഖസ്ദു ഫി സുന്നതി ഖൈറുൻ മിൻ അൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ, ബിദ്അത്തുകളിൽ വിയർത്തുകുളിച്ച് അനേകം പരിശ്രമിച്ച് ബിദ്അത്തുകൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത്, അതിനേക്കാൾ എത്രയോ മടങ്ങ് ഖൈറായിട്ടുള്ളത് അൽ ഖസ്ദു ഫി സുന്ന, ഒരു സുന്നത്ത് ചെയ്യണമെന്ന് മനസ്സിൽ ഉദ്ദേശിക്കലാണ്, ഒരു സുന്നത്ത് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കലാണ്. ബിദഅത്തിൽ അനേകം വിയർപ്പൊഴുക്കുകയും അനേകം ക്ലേശതകൾ സഹിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. അതുകൊണ്ട് സഹോദര, എന്തൊരു കാര്യം റസൂലുള്ള ചെയ്തിട്ടില്ല എന്ന് നീ അറിഞ്ഞോ, നീ അതിൽ നിന്ന് അകന്നു നിൽക്കുക. അതെത്ര നന്നായി നിനക്ക് തോന്നിയാലും, അതെത്ര മനോഹരമായി നിന്റെ കണ്ണുകളിൽ അനുഭവപ്പെട്ടാലും, ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, إياك وطرق الضلالة وإن زخرفوه لك بالقول. الأوزاعي رحمه الله أديهم برن يدوب ولي إياك وطرق الضلالة بدعة لولي قال لي سوكشك وإن زخرفوه لك بالقول واكي الكند منوهر ماي ألنجرس بدعة قال لن دمون الكند ومرتيال إياك وطرق الضلالة ബിദഅത്തിന്റെ വഴികളെ നീ സൂക്ഷിക്കുക, അതിലേക്ക് നീ കയറരുത്. അതെത്ര മനോഹരമായി നിനക്ക് തോന്നിയാൽ, അതുകൊണ്ട് സഹോദര, ഇതേറ്റവും വലിയ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കണം. ചില അസറുകൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഈ വിഷയത്തിന്റെ ഗൌരവം നിങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി. സലഫുകളിൽ പ്രമുഖനായ അബൂ ഇദ്രീസ് അൽ ഖൗലയാനി റഹിമഹുല്ലാ, അൽ ഖൗലാനി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, ലിഅൻ അറാ ഫിൽ മസ്ജിദി നാറൻ لا استطيع اطفاءها احب الي من اراف من ان ارى فيه بدعه لا استطيع تغييرها. ഒരു പള്ളിയിൽ തീ ആളിപ്പിടിക്കുന്നത് കണ്ടിട്ട്, ആ പള്ളി ആ തീയിൽ നശിച്ചു പോകുന്നത് കണ്ടിട്ട്, ആ തീ അണക്കാൻ സാധിക്കാതിരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രയാസമുണ്ടാക്കുന്നത് ഒരു പള്ളിയിൽ ഒരു ബിദഅത്ത് കണ്ടിട്ട് അതിനെ എതിർക്കാൻ സാധിക്കാതെ, അതിനെ നീക്കം ചെയ്യാൻ സാധിക്കാതിരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ പ്രയാസമുണ്ടാക്കുന്നത്. ഒരു പള്ളിയിൽ തീ കാണണം, ആ പള്ളിയെ നശിച്ചു പോയേക്കാം, അതിനേക്കാൾ എനിക്ക് പ്രയാസമുണ്ടാക്കുന്നത്, അത് കെടുത്താൻ സാധിക്കാതിരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രയാസമുണ്ടാക്കുന്നത് ഒരു പള്ളിയിൽ ഒരു ബിദഅത്ത് കണ്ടിട്ട് അത് തിരുത്താൻ, അത് മാറ്റിമറിക്കാൻ, അത് സുന്നത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കാതെ പോകുന്നതിലാണ് എനിക്ക് പ്രയാസമുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ഇനിയും ചില അത്തറുകൾ കേൾക്കുക. അബൂ അയ്യൂബ് സഖ്തിയാനി, താബിഈ പണ്ഡിതന്മാരിൽ പ്രസിദ്ധനാണ് ഇദ്ദേഹം. അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മദ്ദാദ സാഹിബു ബിദ്അത്തിൻ മദ്ദാദ സാഹിബു ബിദ്അത്തിൻ ഇജ്തിഹാദൻ ഇല്ല സദാദ മിൻ അല്ലാഹി ബുഅദ. ഒരു മനുഷ്യൻ ഒരു ബിദ്അത്തുകാരൻ, മസ്ദാദ സാഹിബു ബിദ്അ, ഒരു ബിദ്അത്തുകാരൻ എത്രമാത്രം തന്റെ പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കുന്നുവോ അത്രമാത്രമാണ് അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ച വർദ്ധിപ്പിക്കുകയാണ്. ഇനിയും അനേക മാസാറുകൾ ഈ വിഷയത്തിൽ കാണാം. നമ്മൾ ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ, ഒന്ന് ഇമാം ശാത്തിബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽഇഅ്തിസാം എന്ന ഗ്രന്ഥം ബിദ്അത്തുകളുടെ വിഷയത്തിൽ രചിക്കപ്പെട്ടതാണ്. അറബി അറിയുന്ന ആളുകൾ അതിലെ ആധാറുകൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ബിദ്അത്തിന്റെ ഗൗരവം എന്താണ് എന്ന കാര്യം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വല്ലാഹുൽ മുവഫിഖ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിനെ ബിദ്അത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും സുന്നത്തിലേക്ക് ഈ ഉമ്മത്തിനെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. വല്ലാഹുൽ മുവഫിഖ്. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.